അധ്യായം 7. മരിച്ചവർക്ക് പുനരുദ്ധാനമുണ്ടാകും. 1 മുതൽ 3 വരെയുള്ള ഖണ്ഡികകൾ. ചോദ്യം: നമ്മളെല്ലാം ഏത് തടവറയിലാണ്? യഹോവ നമ്മളെ എങ്ങനെ മോചിപ്പിക്കും? ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങളെ ജീവപര്യന്തം ജയിലിലടച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ജയിലിൽ നിന്ന് മോചിതനാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഭാവി ഇരുളടഞ്ഞതായി തോന്നുന്നു. ഇനിയൊന്നും ചെയ്യാനില്ല. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. അപ്പോളതാ, നിങ്ങളെ മോചിപ്പിക്കാൻ അധികാരമുള്ള ഒരാൾ നിങ്ങളെ വിട്ടയക്കാമെന്ന് വാക്കുതരുന്നു. നിങ്ങൾക്കെന്തു തോന്നും? നമ്മളെല്ലാം മരണത്തിന്റെ തടവറയിലാണ്. എന്തൊക്കെ ചെയ്താലും രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. എന്നാൽ മരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശക്തിയും അധികാരവും യഹോവയ്ക്കുണ്ട്. അവസാനത്തെ ശത്രുവായി മരണത്തെ നീക്കം ചെയ്യും എന്ന് യഹോവ വാക്കു തന്നിരിക്കുന്നു. 1 കൊരിന്ത്യർ 15:26. മരിച്ചുപോകുമെന്ന പേടിയില്ലാതെ ജീവിക്കുന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തൊരു ആശ്വാസം അല്ലേ? യഹോവ ചെയ്യാൻ പോകുന്നതും അതാണ്. മരണത്തെ ഇല്ലാതാക്കും. അതുമാത്രമല്ല, മരിച്ചുപോയവരെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ അതെത്ര വലിയൊരു കാര്യമായിരിക്കുമെന്ന് ഓർത്തുനോക്കൂ. മരിച്ചവർ വീണ്ടും ജീവിക്കുമെന്ന് യഹോവ ഉറപ്പുതരുന്നു. ഇതിനെയാണ് ബൈബിളിൽ പുനരുദ്ധാനം എന്ന് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ. 4 ഖണ്ഡിക. ഏ ചോദ്യം: ഒരു കുടുംബാംഗമോ ഉറ്റ സുഹൃത്തോ മരിക്കുമ്പോൾ എവിടെ നിന്ന് ആശ്വാസം കിട്ടും? ബി ചോദ്യം: യേശുവിന്റെ ചില അടുത്ത കൂട്ടുകാർ ആരായിരുന്നു? ഒരു കുടുംബാംഗമോ ഉറ്റ സുഹൃത്തോ മരിക്കുമ്പോഴുണ്ടാകുന്ന വേദനയും ദുഃഖവും നമുക്ക് താങ്ങാനാകില്ല. നിസ്സഹായരായി നോക്കി നിൽക്കാനേ നമുക്ക് പറ്റൂ. ആ വ്യക്തിയെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമുക്കാവശ്യമായ ആശ്വാസം ബൈബിൾ തരുന്നു. 2 കൊരിന്ത്യർ 1:3-4 ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ ദൈവം മനസ്സലിവുള്ള പിതാവും ഏതു സാഹചര്യത്തിലും ആശ്വാസം തരുന്ന ദൈവവുമാണല്ലോ. നമ്മുടെ കഷ്ടതകളിലെല്ലാം ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആശ്വാസം കൊണ്ട് ഏതു തരം കഷ്ടതകൾ അനുഭവിക്കുന്നവരെയും ആശ്വസിപ്പിക്കാൻ നമുക്കും കഴിയുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെ ജീവനിലേക്ക് കൊണ്ടുവരാൻ യഹോവയും യേശുവും എത്രമാത്രം ആഗ്രഹിക്കുന്നെന്ന് കാണിക്കുന്ന ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഭൂമിയിലായിരുന്നപ്പോൾ യേശു ലാസറിനെയും പെങ്ങന്മാരായ മാർത്തയെയും മറിയയെയും കൂടെ കൂടെ സന്ദർശിച്ചിരുന്നു. ഈ 3 പേരും യേശുവിന്റെ അടുത്ത കൂട്ടുകാരായിരുന്നു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ലാസർ മരിച്ചു. യോഹന്നാൻ 11:3-5. 5ഉം 6ഉം ഖണ്ഡികകൾ. ഏ ചോദ്യം: ലാസറിന്റെ കുടുംബാംഗങ്ങളും സ്നേഹിതരും സങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ യേശു എന്തു ചെയ്തു? ബി ചോദ്യം: മരണത്തെക്കുറിച്ച് യേശുവിനുണ്ടായ വികാരം നമ്മളെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെ? മാർത്തയെയും മറിയയെയും ആശ്വസിപ്പിക്കാൻ യേശു അങ്ങോട്ടു പോയി. യേശു വരുന്നെന്ന് കേട്ട മാർത്ത യേശുവിനെ സ്വീകരിക്കാൻ നഗരത്തിന് വെളിയിലേക്ക് ചെന്നു. യേശുവിനെ കണ്ടപ്പോൾ മാർത്തയ്ക്ക് സന്തോഷം തോന്നി. എങ്കിലും മാർത്ത പറഞ്ഞു: അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ആങ്ങള മരിക്കില്ലായിരുന്നു. യേശു വരാൻ വളരെ വൈകിപ്പോയെന്ന് മാർത്തയ്ക്ക് തോന്നി. മാർത്തയുടെ സഹോദരിയായ മറിയ കരയുന്നതും യേശു കണ്ടു. അവരുടെ സങ്കടം കണ്ടപ്പോൾ യേശുവിന് വേദന തോന്നി. യേശുവും കരഞ്ഞു. യോഹന്നാൻ 11:21, 33, 35. പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആഴമായ ദുഃഖം യേശു അനുഭവിച്ചറിഞ്ഞു. മരണത്തെക്കുറിച്ച് നമുക്കുള്ള അതേ വികാരം തന്നെയാണ് യേശുവിനുമുള്ളതെന്ന് അറിയുന്നത് നമ്മളെ ആശ്വസിപ്പിക്കുന്നു. ഇക്കാര്യത്തിൽ യേശു തന്റെ പിതാവിനെപ്പോലെ തന്നെയാണ്. മരണത്തെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാനുള്ള ശക്തിയും അധികാരവും യഹോവയ്ക്കുണ്ട്. യഹോവ ഉടൻ തന്നെ അത് ചെയ്യും. ലാസറേ, പുറത്തുവരൂ. 7ഉം 8ഉം ഖണ്ഡികകൾ. ചോദ്യം: ലാസറിന്റെ കല്ലറയുടെ വാതിൽക്കലെ കല്ലു മാറ്റാൻ മാർത്ത ആഗ്രഹിക്കാതിരുന്നത് എന്തുകൊണ്ട്? പക്ഷേ യേശു എന്തു ചെയ്തു? ലാസറിന്റെ ശരീരം വെച്ചിരുന്ന കല്ലറയ്ക്കൽ യേശു വന്നു. കല്ലറയുടെ വാതിൽ ഒരു വലിയ കല്ലുകൊണ്ട് അടച്ചിരുന്നു. "ഈ കല്ല് എടുത്തു മാറ്റ്" എന്ന് യേശു പറഞ്ഞു. എന്നാൽ അത് മാറ്റാൻ മാർത്ത ആഗ്രഹിച്ചില്ല. കാരണം ലാസറിന്റെ ശരീരം കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിരുന്നു. യോഹന്നാൻ 11:39. തന്റെ ആങ്ങളയുടെ കാര്യത്തിൽ യേശു എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മാർത്തയ്ക്കറിയില്ലായിരുന്നു. യേശു ലാസറിനോട് "പുറത്തു വരൂ" എന്ന് പറഞ്ഞു. മാർത്തയും മറിയയും അടുത്തതായി കണ്ടത് അതിശയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. മരിച്ചയാൾ പുറത്തുവന്നു. അയാളുടെ കൈകാലുകൾ തുണികൊണ്ട് ചുറ്റിയിരുന്നു. യോഹന്നാൻ 11:43-44. ലാസർ ജീവനിലേക്ക് തിരിച്ചുവന്നു. കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ലാസറിനെ തിരികെ കിട്ടി. അവർക്ക് ലാസറിനെ തൊടാമായിരുന്നു, കെട്ടിപ്പിടിക്കാമായിരുന്നു, ലാസറിനോട് വർത്തമാനം പറയാമായിരുന്നു. എന്തൊരു അത്ഭുതം! അതെ, യേശു ലാസറിനെ പുനരുത്ഥാനപ്പെടുത്തി. "മോളെ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്ക്." 9:10 ഖണ്ഡികകൾ. ഏ ചോദ്യം: മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള ശക്തി യേശുവിന് കൊടുത്തത് ആരാണ്? ബി ചോദ്യം: പുനരുദ്ധാന വിവരണങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുന്നത് എങ്ങനെ? സ്വന്തം ശക്തികൊണ്ടാണോ യേശു ആളുകളെ ഉയർപ്പിച്ചത്? അല്ല, ലാസറിനെ ഉയർപ്പിക്കുന്നതിനു മുമ്പ് യേശു യഹോവയോട് പ്രാർത്ഥിച്ചപ്പോൾ യഹോവയാണ് ഉയർപ്പിക്കാനുള്ള ശക്തി കൊടുത്തത്. യോഹന്നാൻ 11:41-42 ഇങ്ങനെ വായിക്കുന്നു: "അവർ കല്ലെടുത്തുമാറ്റി. അപ്പോൾ യേശു ആകാശത്തേക്ക് കണ്ണുയർത്തി പറഞ്ഞു: പിതാവേ, അങ്ങ് എന്റെ അപേക്ഷ കേട്ടതുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. അങ്ങെപ്പോഴും എന്റെ അപേക്ഷ കേൾക്കാറുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ അങ്ങാണ് എന്നെ അയച്ചതെന്ന് ചുറ്റും നിൽക്കുന്ന ഈ ജനം വിശ്വസിക്കാൻ അവരെ ഓർത്താണ് ഞാനിത് പറഞ്ഞത്." ലാസർ മാത്രമല്ല ഉയർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കഠിനമായ രോഗം വന്ന ഒരു 12 വയസ്സുകാരിയെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും മകളുടെ അസുഖമൊന്നു മാറണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ അപ്പനായ യായിറോസിന്. മകളെ സുഖപ്പെടുത്തണമെന്ന് യായിറോസ് യേശുവിനോട് അപേക്ഷിച്ചു. യായിറോസിന്റെ ഒരേ ഒരു മകളായിരുന്നു അവൾ. അദ്ദേഹം യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർ വന്നു പറഞ്ഞു: "മോൾ മരിച്ചുപോയി, ഇനി എന്തിനാണ് ഗുരുവിനെ ബുദ്ധിമുട്ടിക്കുന്നത്?" എന്നാൽ യേശു യായിറോസിനോട് പറഞ്ഞു: "പേടിക്കേണ്ട, വിശ്വസിച്ചാൽ മാത്രം മതി, അവൾ രക്ഷപ്പെടും." എന്നിട്ട് യേശു യായിറോസിന്റെ കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. അവർ വീട്ടിലെത്തിയപ്പോൾ ആളുകൾ കരയുന്നത് യേശു കണ്ടു. യേശു അവരോട് പറഞ്ഞു: "കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്." യേശു എന്താണീ പറയുന്നതെന്ന് അവളുടെ അപ്പനും അമ്മയും വിചാരിച്ചിട്ടുണ്ടാകണം. എല്ലാവരോടും പുറത്തേക്കിറങ്ങാൻ പറഞ്ഞിട്ട് യേശു അപ്പനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് അവൾ കിടന്നിരുന്ന മുറിയിലേക്ക് ചെന്നു. യേശു മെല്ലെ അവളുടെ കൈപിടിച്ച് ഇങ്ങനെ പറഞ്ഞു: "മോളെ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്ക്." ഉടൻ തന്നെ അവൾ എഴുന്നേറ്റ് നടന്നു. ആ അപ്പനും അമ്മയ്ക്കുമുണ്ടായ സന്തോഷം ഒന്നോർത്തു നോക്കൂ. അതെ, യേശു അവരുടെ മകളെ ഉയർപ്പിച്ചു. മർക്കോസ് 5:35-42, ലൂക്കോസ് 8:49-56. ആ നിമിഷം മുതൽ മോളെ കാണുമ്പോഴെല്ലാം യഹോവ യേശുവിലൂടെ തങ്ങൾക്കുവേണ്ടി ചെയ്തത് അവർ ഓർമ്മിച്ചിരിക്കണം. അടിക്കുറിപ്പ് ഇങ്ങനെ വായിക്കുന്നു: "ചെറുപ്പക്കാരുടെയും പ്രായമായവരുടെയും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഇസ്രായേലരുടെയും മറ്റുള്ളവരുടെയും പുനരുത്ഥാനത്തെക്കുറിച്ചെല്ലാം ബൈബിളിൽ വിവരിക്കുന്നുണ്ട്." 1 രാജാക്കന്മാർ 17:17-24, 2 രാജാക്കന്മാർ 4:32-37, 13:20-21, മത്തായി 28:5-7, ലൂക്കോസ് 7:11-17, 8:40-56, പ്രവൃത്തികൾ 9:36-42, 20:7-12 ഈ വാക്യങ്ങളിൽ അത് കാണാം. അടിക്കുറിപ്പ് ഇവിടെ തീരുന്നു. യേശു ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്നവർ പിന്നീട് വീണ്ടും മരിച്ചു. എങ്കിലും അവരെക്കുറിച്ച് വായിച്ചറിയുന്നത് നമുക്ക് പ്രയോജനം ചെയ്യും. അത് നമുക്ക് യഥാർത്ഥ പ്രത്യാശ പകരും. മരിച്ചവരെ ഉയർപ്പിക്കാൻ യഹോവ ആഗ്രഹിക്കുന്നു. യഹോവ ഉറപ്പായും അത് ചെയ്യും. പുനരുദ്ധാന വിവരണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. 11 ചോദ്യം: സഭാപ്രസംഗകൻ 9:5 ലാസറിന്റെ കാര്യത്തിൽ സത്യമായിരുന്നത് എങ്ങനെ? മരിച്ചവർ ഒന്നും അറിയുന്നില്ല എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. ലാസറിന്റെ കാര്യത്തിൽ അത് സത്യമായിരുന്നു. സഭാപ്രസംഗകൻ 9:5 മരിച്ചപ്പോൾ ലാസർ ഉറങ്ങുന്നതുപോലെയായിരുന്നു. അതുതന്നെയാണല്ലോ യേശു പറഞ്ഞതും. കല്ലറയിലായിരുന്നപ്പോൾ ലാസർ ഒന്നും അറിഞ്ഞില്ല. 12 ചോദ്യം: ലാസറിന്റെ പുനരുത്ഥാനം ശരിക്കും നടന്നെന്ന് നമുക്ക് എങ്ങനെ അറിയാം? യേശു ലാസറിനെ ഉയർപ്പിച്ചത് അനേകമാളുകൾ കണ്ടു. യേശു ഇങ്ങനൊരു അത്ഭുതം ചെയ്തെന്ന് ശത്രുക്കൾക്കും അറിയാമായിരുന്നു. കാരണം ലാസർ അപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പുനരുദ്ധാനം ശരിക്കും നടന്നു എന്നതിന്റെ തെളിവായിരുന്നു അത്. ലാസറിനെ കാണാൻ ഒരുപാട് പേർ ചെന്നു. ദൈവമാണ് യേശുവിനെ അയച്ചതെന്ന് അവരും വിശ്വസിച്ചു. യേശുവിന്റെ ശത്രുക്കൾക്ക് അതിഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് യേശുവിനെയും ലാസറിനെയും കൊല്ലാൻ അവർ തീരുമാനിച്ചു. 13 ചോദ്യം: മരിച്ചവരെ ഉയർപ്പിക്കാൻ യഹോവയ്ക്കാകുമെന്ന് നമുക്കുറപ്പുള്ളത് എന്തുകൊണ്ട്? സ്മാരകക്കല്ലറകളിലുള്ള എല്ലാവരെയും ഉയർപ്പിക്കുമെന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ 5:28. അതിനർത്ഥം യഹോവ തന്റെ സ്മരണയിൽ അഥവാ ഓർമ്മയിൽ വച്ചിരിക്കുന്ന എല്ലാവരെയും ജീവനിലേക്ക് തിരിച്ചുകൊണ്ടുവരും എന്നാണ്. എന്നാൽ ഒരാളെ ഉയർപ്പിക്കുന്നതിന് ആ വ്യക്തിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും യഹോവയോർക്കേണ്ടതുണ്ട്. അത് സാധിക്കുമോ? പ്രപഞ്ചത്തിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. അവയിൽ ഓരോന്നിന്റെയും പേര് യഹോവയ്ക്കറിയാമെന്ന് ബൈബിൾ പറയുന്നു. യെശയ്യ 40:26 ഇങ്ങനെ വായിക്കുന്നു: കണ്ണുകൾ ഉയർത്തി ആകാശത്തേക്ക് നോക്കുക, ഇവയെയെല്ലാം സൃഷ്ടിച്ചത് ആരാണ്? അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ നയിക്കുന്നവൻ തന്നെ. ദൈവം അവയെയെല്ലാം പേരെടുത്ത് വിളിക്കുന്നു. ദൈവത്തിന്റെ അപാരമായ ഊർജവും ഭയഗംഭീരമായ ശക്തിയും കാരണം അവയിലൊന്നുപോലും കാണാതാകുന്നില്ല. ഇത്രയധികം നക്ഷത്രങ്ങളുടെ പേര് ഓർക്കാനാകുമെങ്കിൽ ജീവനിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഓരോരുത്തരെക്കുറിച്ചുമുള്ള എല്ലാ വിവരങ്ങളും ഓർക്കാൻ യഹോവയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല. അതുമാത്രമല്ല, യഹോവയാണ് എല്ലാം സൃഷ്ടിച്ചത്. അതുകൊണ്ട് മരിച്ചവരെ ജീവനിലേക്ക് കൊണ്ടുവരാനുള്ള ശക്തിയും യഹോവയ്ക്കുണ്ട്. 14:15 ഖണ്ഡികകൾ: ചോദ്യം: പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ഇയോബിന്റെ വാക്കുകൾ നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു? ദൈവത്തിന്റെ വിശ്വസ്തദാസനായ ഇയോബ് പുനരുദ്ധാനത്തിൽ വിശ്വസിച്ചിരുന്നു. ഇയോബ് ചോദിച്ചു: മനുഷ്യൻ മരിച്ചുപോയാൽ അവന് വീണ്ടും ജീവിക്കാനാകുമോ? എന്നിട്ട് യഹോവയോട് പറഞ്ഞു: അങ്ങ് വിളിക്കും, ഞാൻ വിളി കേൾക്കും. അങ്ങയുടെ കൈകൾ രൂപം നൽകിയവയെ കാണാൻ അങ്ങയ്ക്ക് കൊതി തോന്നും. അതെ, മരിച്ചുപോയവരെ പുനരുദ്ധാനത്തിൽ കൊണ്ടുവരാനുള്ള സമയത്തിനായി യഹോവ കാത്തിരിക്കുകയാണെന്ന് ഇയോബിനറിയാമായിരുന്നു. ഇയോബ് 14:13-15. പുനരുദ്ധാന പ്രത്യാശയെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഒരുപക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം: മരിച്ചുപോയ എന്റെ കുടുംബാംഗങ്ങളുടെയും കൂട്ടുകാരുടെയും കാര്യമോ? അവരും പുനരുദ്ധാനത്തിൽ വരുമോ? മരിച്ചവരെ ജീവനിലേക്ക് കൊണ്ടുവരാൻ യഹോവ ആഗ്രഹിക്കുന്നെന്നറിയുന്നത് എത്ര ആശ്വാസമാണ്! ആരെല്ലാം ജീവനിലേക്ക് തിരിച്ചുവരും, അവർ എവിടെ ജീവിക്കും എന്നതിനെക്കുറിച്ചെല്ലാം ബൈബിൾ എന്തു പറയുന്നെന്ന് നമുക്ക് നോക്കാം. അവർ അവന്റെ ശബ്ദം കേട്ട് പുറത്തുവരും. 16 ചോദ്യം: ഭൂമിയിൽ വീണ്ടും ജീവനിലേക്ക് വരുന്നവരുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും? മുമ്പ് പുനരുത്ഥാനപ്പെട്ടവർ അവരുടെ കുടുംബാംഗങ്ങളുടെയും സ്നേഹിതരുടെയും കൂടെ ഭൂമിയിൽ ജീവിച്ചു. ഇതുതന്നെയായിരിക്കും ഭാവിയിലും നടക്കാൻ പോകുന്നത്. ഭാവിയിലെ ആ പുനരുദ്ധാനം കൂടുതൽ മികച്ചതായിരിക്കും. എന്തുകൊണ്ട്? കാരണം വീണ്ടും ജീവനിലേക്ക് വരുന്നവർക്ക് ഭൂമിയിൽ എന്നെന്നും ജീവിക്കാനാകും. പിന്നെ അവർ മരിക്കില്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു ലോകത്തായിരിക്കും അവർ ജീവിക്കുന്നത്. അന്ന് യുദ്ധമോ കുറ്റകൃത്യമോ രോഗമോ ഒന്നുമുണ്ടായിരിക്കില്ല. 17 ചോദ്യം: ആരെല്ലാം ഉയർപ്പിക്കപ്പെടും? ആരെല്ലാം ഉയർപ്പിക്കപ്പെടും? സ്മാരക കല്ലറകളിലുള്ള എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് പുറത്തുവരുമെന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ 5:28-29. അതുപോലെ വെളിപാട് 20:13 പറയുന്നു, കടൽ അതിലുള്ള മരിച്ചവരെ വിട്ടുകൊടുത്തു, മരണവും ശവക്കുഴിയും അവയിലുള്ള മരിച്ചവരെ വിട്ടുകൊടുത്തു. അതെ, കോടിക്കണക്കിനാളുകൾ വീണ്ടും ജീവിക്കും. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനമുണ്ടാകുമെന്ന് പൗലോസപ്പോസ്തലനും പറഞ്ഞു. പ്രവൃത്തികൾ 24:15 ഇങ്ങനെ വായിക്കുന്നു, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനമുണ്ടാകുമെന്നാണ് ദൈവത്തിലുള്ള എന്റെ പ്രത്യാശ. ഇവരും അതുതന്നെയാണ് പ്രത്യാശിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? 18 ചോദ്യം, ഉയിർപ്പിക്കപ്പെടുന്ന നീതിമാന്മാർ ആരാണ്? യേശു ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന യഹോവയുടെ വിശ്വസ്ത ദാസന്മാർ നീതിമാന്മാരിലുൾപ്പെടും. നോഹ, അബ്രഹാം, സാറ, മോശ, രൂത്ത്, എസ്തേർ എന്നിവർ ഭൂമിയിലേക്ക് വീണ്ടും ഉയിർപ്പിക്കപ്പെടും. എബ്രായർ 11 അവരിൽ ചിലരെക്കുറിച്ച് നിങ്ങൾക്ക് വായിക്കാം. യഹോവയുടെ വിശ്വസ്ത ദാസന്മാരിൽ ഇക്കാലത്ത് മരിക്കുന്നവരുടെ കാര്യമോ? അവരും നീതിമാന്മാരാണ്, അവർക്കും പുനരുത്ഥാനമുണ്ടാകും. 19 ചോദ്യം, നീതികെട്ടവർ ആരാണ്? യഹോവ അവർക്കെന്തിനുള്ള അവസരം കൊടുക്കും? നീതികെട്ടവരിൽ യഹോവയെ അറിയാൻ അവസരം കിട്ടാത്ത കോടിക്കണക്കിനാളുകൾ ഉൾപ്പെടും. അവർ മരിച്ചുപോയെങ്കിലും യഹോവ അവരെ മറന്നുകളഞ്ഞിട്ടില്ല. യഹോവ അവരെ ജീവനിലേക്ക് കൊണ്ടുവരും. അങ്ങനെ അവർക്ക് യഹോവയെക്കുറിച്ച് പഠിക്കാനും യഹോവയെ സേവിക്കാനുമുള്ള അവസരം കിട്ടും. 20 ചോദ്യം, എല്ലാവർക്കും പുനരുത്ഥാനം ലഭിക്കില്ലാത്തത് എന്തുകൊണ്ട്? അതിനർത്ഥം മരിച്ചുപോയ എല്ലാവരും ഉയർപ്പിക്കപ്പെടും എന്നാണോ? അല്ല, ചിലരെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരില്ല എന്ന് യേശു പറഞ്ഞു. ഒരു വ്യക്തിയെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? യഹോവയാണ് അന്തിമ ന്യായാധിപൻ. എന്നാൽ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപനായി യേശുവിനെയും യഹോവ അധികാരപ്പെടുത്തിയിരിക്കുന്നു. പ്രവൃത്തികൾ 10:42, ദുഷ്ടനായി വിധിക്കപ്പെടുകയും മാറ്റം വരുത്താൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന ആർക്കും പുനരുത്ഥാനം ലഭിക്കില്ല. സ്വർഗത്തിലേക്കുള്ള പുനരുത്ഥാനം. 21-22 ഏ ചോദ്യം, സ്വർഗത്തിലേക്കുള്ള പുനരുത്ഥാനം എന്നാൽ എന്താണ് അർത്ഥം? ബി ചോദ്യം, സ്വർഗത്തിൽ ജീവിക്കാനായി പുനരുത്ഥാനപ്പെട്ട ആദ്യ വ്യക്തി ആരായിരുന്നു? ചില ആളുകൾ സ്വർഗത്തിൽ ജീവിക്കുമെന്നും ബൈബിൾ പറയുന്നു. ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു മനുഷ്യ ശരീരത്തോടെയല്ല, ആത്മവ്യക്തികളായിട്ടായിരിക്കും അവർ ഉയർപ്പിക്കപ്പെടുന്നത്. ഈ വിധത്തിൽ സ്വർഗത്തിലേക്കുള്ള പുനരുത്ഥാനം പ്രാപിച്ച ആദ്യ വ്യക്തി യേശുവാണ്. കൊല്ലപ്പെട്ട് 3 യേശുവിനെ യഹോവ ഉയർപ്പിച്ചു. ഒരു മനുഷ്യ ശരീരത്തോടെയല്ല യേശുവിനെ ഉയർപ്പിച്ചത്. പത്രോസ് അപ്പോസ്തലൻ യേശുവിനെക്കുറിച്ച്, മനുഷ്യനായി മരണശിക്ഷയേൽക്കുകയും ആത്മവ്യക്തിയായി ജീവനിലേക്ക് വരികയും ചെയ്തു എന്ന് പറഞ്ഞു. 1 പത്രോസ് 3:18, ശക്തനായ ഒരു ആത്മവ്യക്തിയായി ദൈവം യേശുവിനെ ജീവനിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ യേശു മാത്രമായിരിക്കില്ല ഈ രീതിയിൽ പുനരുത്ഥാനപ്പെടുന്നതെന്നും ബൈബിൾ പറയുന്നു. 23-24 ചോദ്യം, യേശു പറഞ്ഞ ചെറിയ ആട്ടിൻകൂട്ടം ആരാണ്? അതിൽ എത്ര പേരുണ്ട്? മരിക്കുന്നതിന് തൊട്ടുമുമ്പ് യേശു വിശ്വസ്തരായ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ് പോകുന്നത്. യോഹന്നാൻ 14:2. അതിനർത്ഥം യേശുവിന്റെ അനുഗാമികളിൽ ചിലർ പുനരുത്ഥാനപ്പെട്ട് യേശുവിനോടൊപ്പം സ്വർഗത്തിൽ ജീവിക്കുമെന്നാണ്. എത്ര പേർ? യേശു പറഞ്ഞത് കുറച്ചുപേർ, ഒരു ചെറിയ ആട്ടിൻകൂട്ടം എന്നാണ്. ലൂക്കോസ് 12:32. യോഹന്നാൻ അപ്പോസ്തലൻ അവരുടെ കൃത്യമെണ്ണം പറഞ്ഞു. സ്വർഗീയ സിയോൻ പർവ്വതത്തിൽ 144,000 പേർ യേശുവിനോടൊപ്പം നിൽക്കുന്നത് കണ്ടു എന്നാണ് യോഹന്നാൻ പറഞ്ഞത്. വെളിപാട് 14:1, എപ്പോഴായിരിക്കും 144,000 ക്രിസ്ത്യാനികൾ പുനരുത്ഥാനപ്പെടുന്നത്? ക്രിസ്തു സ്വർഗത്തിൽ ഭരണം തുടങ്ങിയ ശേഷമായിരിക്കും അത് സംഭവിക്കുന്നതെന്ന് ബൈബിൾ പറയുന്നു. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് ആ സമയത്താണ്. 144,000 പേരിൽ മിക്കവരും സ്വർഗത്തിലേക്ക് പുനരുത്ഥാനപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ 144,000 പേരിൽ ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്നവർ മരിക്കുന്ന ഉടൻ തന്നെ സ്വർഗത്തിലേക്ക് പുനരുത്ഥാനപ്പെടും. പക്ഷേ ഭൂരിപക്ഷം മനുഷ്യരും ഉയർപ്പിക്കപ്പെടുന്നത് ഭൂമിയിലെ പറുദീസയിൽ ജീവിക്കാനായിരിക്കും. 25 ഖണ്ണിക. ചോദ്യം: അടുത്ത അധ്യായത്തിൽ നമ്മൾ എന്ത് പഠിക്കും? പെട്ടെന്ന് തന്നെ യഹോവ എല്ലാ മനുഷ്യരെയും മരണത്തിൽ നിന്ന് വിടുവിക്കും, മരണത്തെ എന്നേക്കുമായി ഇല്ലാതാക്കും. യെശയ്യ 25:8 ഇങ്ങനെ വായിക്കുന്നു: ദൈവം മരണത്തെ എന്നേക്കുമായി ഇല്ലാതാക്കും, പരമാധികാരിയാം കർത്താവായ യഹോവ എല്ലാ മുഖങ്ങളിൽ നിന്നും കണ്ണീർ തുടച്ചുമാറ്റും, തന്റെ ജനത്തിന്റെ മേലുള്ള നിന്ദ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയും. യഹോവയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിൽ പോകുന്നവർ അവിടെ എന്തു ചെയ്യും? അവർ ഒരു സ്വർഗീയ ഗവൺമെന്റിന്റെ ഭാഗമായി യേശുവിന്റെ കൂടെ ഭരിക്കുമെന്ന് ബൈബിൾ വിശദീകരിക്കുന്നു. ആ ഗവൺമെന്റിനെക്കുറിച്ച് അടുത്ത അധ്യായത്തിൽ നമ്മൾ കൂടുതലായി പഠിക്കും. ചുരുക്കം: സത്യം 1, യഹോവ മരണത്തെ നീക്കും. അവസാനത്തെ ശത്രുവായി മരണത്തെയും നീക്കം ചെയ്യും. 1 കൊരിന്ത്യർ 15:26. ആരെയെങ്കിലും മരണത്തിൽ നഷ്ടപ്പെടുമ്പോൾ ബൈബിൾ നമുക്ക് ആശ്വാസം നൽകുന്നത് എങ്ങനെ? 2 കൊരിന്ത്യർ 1:3-4. ഒരു കുടുംബാംഗമോ ഉറ്റ സ്നേഹിതനോ മരിക്കുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാനേ നമുക്ക് പറ്റൂ. ബൈബിൾ നമുക്ക് ശരിക്കുള്ള ആശ്വാസം തരുന്നു. യെശയ്യ 25:8-26:19. മരണത്തെ എന്നേക്കുമായി നീക്കം ചെയ്യാനുള്ള ശക്തിയും അധികാരവും യഹോവയ്ക്കുണ്ട്. മരിച്ചുപോയവരെപ്പോലും ദൈവം ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരും. സത്യം 2, പുനരുത്ഥാനത്തിൽ നമുക്ക് വിശ്വസിക്കാനാകും. മോളെ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്ക്. മർക്കോസ് 5:41. നമുക്ക് പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാകുന്നത് എന്തുകൊണ്ട്? യോഹന്നാൻ 11:1-44. യേശു ലാസറിനെ ഉയർപ്പിച്ചു. മർക്കോസ് 5:22-24 35-42 യേശു ഒരു പെൺകുട്ടിയെ ഉയർപ്പിച്ചു. യോഹന്നാൻ 11:41-42. യഹോവയിൽ നിന്നുള്ള ശക്തി ഉപയോഗിച്ച് യേശു മരിച്ചവരെ ഉയർപ്പിച്ചു. യോഹന്നാൻ 12:9-11. യേശു മരിച്ചവരെ ഉയർപ്പിച്ചതിന് അനേകം ദൃക്സാക്ഷികളുണ്ടായിരുന്നു. യേശുവിനങ്ങനെ ചെയ്യാനാകുമെന്ന് ശത്രുക്കൾക്ക് പോലും അറിയാമായിരുന്നു. സത്യം 3, യഹോവ കോടാനുകോടി ആളുകളെ തിരികെ ജീവനിലേക്ക് കൊണ്ടുവരും. അങ്ങ് വിളിക്കും, ഞാൻ വിളി കേൾക്കും. അങ്ങയുടെ കൈകൾ രൂപം നൽകിയവയെ കാണാൻ അങ്ങേക്ക് കൊതി തോന്നും. ഇയ്യോബ് 14:13-15. ആരായിരിക്കും ഉയർപ്പിക്കപ്പെടുക? യോഹന്നാൻ 5:28-29. യഹോവയുടെ ഓർമ്മയിലുള്ള എല്ലാവരും ജീവനിലേക്ക് വരും. പ്രവൃത്തികൾ 24:15. നീതിമാന്മാരും നീതികെട്ടവരും പുനരുത്ഥാനപ്പെടും. യെശയ്യ 40:26. ഓരോ നക്ഷത്രത്തിന്റെയും പേര് ഓർക്കാൻ കഴിയുന്ന യഹോവയ്ക്ക് താൻ ജീവനിലേക്ക് കൊണ്ടുവരാൻ പോകുന്നവരെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഓർക്കാൻ ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല. സത്യം 4, ചിലരെ ഉയർപ്പിക്കുന്നത് സ്വർഗത്തിൽ ജീവിക്കാനാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ് പോകുന്നത്. യോഹന്നാൻ 14:2. സ്വർഗത്തിൽ ജീവിക്കാനായി ഉയർപ്പിക്കപ്പെടുന്നത് ആരാണ്? 1 പത്രോസ് 3:18. സ്വർഗത്തിൽ ജീവിക്കാൻ ഉയർപ്പിക്കപ്പെട്ട ആദ്യ വ്യക്തി യേശുവാണ്. ലൂക്കോസ് 12:32. ശിഷ്യന്മാരിൽ ഒരു ചെറിയ കൂട്ടം മാത്രമേ സ്വർഗത്തിൽ ജീവിക്കാനായി ഉയർപ്പിക്കപ്പെടുകയുള്ളൂ എന്ന് യേശു പറഞ്ഞു. വെളിപാട് 14:1. സ്വർഗത്തിൽ ജീവിക്കാൻ യഹോവ 144,000 പേരെ തിരഞ്ഞെടുത്തിരിക്കുന്നു.